SBS മലയാളം വ്യാഴാഴ്ചകളിൽ രാത്രി 8 മുതൽ 9 വരെയും ഞായറാഴ്ചകളിൽ രാത്രി 9 മുതൽ 10 വരെയും അല്ലെങ്കിൽ ഇന്റർനെറ്റിൽ പരിപാടി കേൾക്കാം എപ്പോൾ വേണമെങ്കിലും.
നമസ്കാരം ഡോക്ടർ അഹമ്മദ് കൈതാൽ ഷഹീർ, SBS റേഡിയോ മലയാളത്തിലേക്ക് സ്വാഗതം.
നമസ്കാരം സൽവി.
ഡോക്ടർ, ഏതൊക്കെ തരം കിഡ്നി രോഗങ്ങളാണ് സാധാരണയായി കണ്ടുവരാറുള്ളത്?
സെൽവി, കിഡ്നിയെ കുറിച്ച് പറയുകയാണെങ്കിൽ കിഡ്നിയുടെ പ്രവർത്തനത്തെ കുറിച്ച് അറിഞ്ഞാൽ മാത്രമേ ഉള്ളൂ കിഡ്നി രോഗങ്ങളെ കുറിച്ച് അറിയാൻ പറ്റുകയുള്ളൂ. അപ്പൊ കിഡ്നിയുടെ പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രക്തം ശുദ്ധീകരിക്കുക, പിന്നെ ഹോർമോണുകളുടെ പ്രവർത്തനത്തിലുള്ള ചില പങ്കുകളുണ്ട്, ഉപ്പിന്റെ കൺട്രോളുകള്, രക്തസമ്മർദ്ദം കൺട്രോൾ ചെയ്യുക, ഇതൊക്കെ കിഡ്നിയുടെ ഒരു പ്രവർത്തനത്തിന്റെ ഭാഗമാണ്. മാത്രമല്ല, നമ്മുടെ മജ്ജയിൽ രക്തം ഉൽപ്പാദിപ്പിക്കണമെങ്കിൽ കിഡ്നിയിൽ നിന്നുമുള്ള ഒരു ഹോർമോൺ കൂടി ഉൽപ്പാദിപ്പിക്കപ്പെടേണ്ടതുണ്ട്. അപ്പോ അതിന്റെ കൂടി ഒരു പ്രവർത്തനവും ഈ ശരീരത്തിൽ കാണാം. അത് കണ്ണ് പോയാലേ കണ്ണിന്റെ വില അറിയെന്ന് പറഞ്ഞതുപോലെ കിഡ്നിയുടെ പ്രവർത്തനം പോകുമ്പോഴാണ് അതിന്റെ ബുദ്ധിമുട്ടുകൾ നമുക്ക് അനുഭവപ്പെടുന്നത്. കിഡ്നിയുടെ പ്രവർത്തനം രോഗം എന്ന് പറയുമ്പോൾ നമ്മൾ പലപ്പോഴും സാധാരണ ചെറുപ്പക്കാരുടെയൊക്കെ മനസ്സിൽ, പ്രത്യേകിച്ചും വിദേശത്തൊക്കെ ആണെങ്കിൽ അവരുടെ മനസ്സിൽ വരുന്നത് കല്ല് സംബന്ധമായ രോഗങ്ങളാണ്. ചെറുപ്പക്കാരായ സ്ത്രീകളുടെ ഇതിൽ മനസ്സിൽ വരുന്നത് ചിലപ്പോൾ ഇൻഫെക്ഷൻ ആയിരിക്കാം, അത് ബ്ലാഡറിലും കിഡ്നിയിലും ഇൻഫെക്ഷൻ. ഇതൊക്കെയും നമുക്ക് ചികിത്സിച്ച് മാറ്റാവുന്ന രോഗങ്ങളാണ്. പിന്നെ മറ്റൊരു രോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും അസുഖം വന്ന് രക്തം അല്ലെങ്കിൽ ശരീരത്തിലുള്ള ജലാംശം നഷ്ടപ്പെട്ട് നിർജലീകരണം അഥവാ ഡീഹൈഡ്രേഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് കിഡ്നിയുടെ പ്രവർത്തനം തകരാറിലാവും, മൂത്രം പോവാതായിരിക്കും, പിന്നെ നീരൊക്കെ വരും. അതും ഒരു അളവ് വരെ നമുക്ക് ചികിത്സിച്ച് ഭേദമാക്കാവുന്ന രോഗമാണ്. പക്ഷെ നമ്മൾ സാധാരണയായി പറയപ്പെടുന്ന കിഡ്നിയുടെ പ്രവർത്തനം നിലച്ചു പോകുന്നു അല്ലെങ്കിൽ ക്രോണിക് കിഡ്നി ഡിസീസ്, അതിന് ഡയാലിസിസ് എന്നൊക്കെ പറയുന്നത് ഒരു വളരെ സ്ലോ ആയിട്ടുള്ള, ഒരു വളരെ മെല്ലെ ശരീരത്തിൽ സംഭവിക്കുന്ന ഒരു അസുഖമാണ്. അതിന്റെ പ്രവർത്തനം വളരെ പതുക്കെ നശിക്കപ്പെടുന്നത് കൊണ്ട് തന്നെ കിഡ്നിയുടെ പ്രവർത്തനവും 10% മാത്രമായി ചുരുങ്ങുമ്പോൾ മാത്രമേ നമുക്ക് അനുഭവപ്പെടുകയുള്ളൂ എന്താണ് ഈ എന്തൊക്കെയാണെന്ന്. അപ്പോൾ ഉദാഹരണത്തിന്, രക്തം ശുദ്ധീകരിക്കാത്തത് കൊണ്ട് രക്തത്തിൽ അശുദ്ധ രക്തം ശരീരത്തിലുള്ളത് കൊണ്ട് നമുക്ക് കൂടുതൽ ഛർദി, വിശപ്പില്ലായ്മ പോലുള്ള അസുഖങ്ങളൊക്കെ വരും. അതിങ്ങനെ കൂടിക്കൂടി വന്ന് നീരുക്കെട്ട് വന്ന് രക്തസമ്മർദ്ദം വല്ലാതെ കൂടി വിളർച്ച, രക്തം ഉൽപ്പാദിപ്പിക്ക, ഞാൻ പറഞ്ഞ ഒരു ഹോർമോണിന്റെ കാര്യം, അത് ഉൽപ്പാദിക്കപ്പെടാതിരിക്കുമ്പോൾ വിളർച്ച വരും. ഇങ്ങനെ പല രോഗങ്ങളാണ് ലോകത്ത് മൊത്തത്തിൽ തന്നെയും മുതിർന്നവരിൽ 1/3 കിഡ്നി രോഗമുണ്ടെന്നാണ് കാണപ്പെടുന്നത്. അതില് കഠിനമായ കിഡ്നി രോഗം അഥവാ 10% മാത്രം ബാക്കിയാവുന്ന രോഗം, അതിലെയും 1/4 ഉണ്ടാവുള്ളൂ, അവർക്ക് ഡയാലിസിസ് ഇതൊക്കെ ആവശ്യമില്ല. അതല്ലാതെയുള്ള കിഡ്നി രോഗം, അതിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു കാരണം, 2/3 കാരണങ്ങളും ഈ നമ്മുടെ ജീവിത രീതി, ജീവിതശൈലി ജന്യ രോഗങ്ങളാണ്, അഥവാ പ്രമേഹം, രക്തസമ്മർദ്ദം, പിന്നെ അമിതമായ കൊഴുപ്പ് അല്ലെങ്കിൽ ശരീരവണ്ണം. ഇതൊക്കെയാണ് ഈ വളരെ പ്രധാനപ്പെട്ട, നമുക്ക് തുടക്കത്തിലെ ചികിത്സിച്ചാൽ മാറ്റാൻ പറ്റുന്ന രോഗങ്ങളുടെ കാരണങ്ങൾ.
ഓക്കെ, ഇപ്പോ കിഡ്നി സംബന്ധമായ അസുഖത്തിന് ഇപ്പം പല കാരണങ്ങൾ പറഞ്ഞു, പലതരത്തിലുള്ള അസുഖങ്ങൾ ഉണ്ടാവുമെന്ന് പറഞ്ഞു. എന്നാൽ ഇതിന് എന്തെങ്കിലും തരത്തിലുള്ള ലക്ഷണങ്ങൾ ഉണ്ടാവാറുണ്ടോ? പ്രത്യേകിച്ചും കാലിലെ നീര് ഒരു പ്രധാന ലക്ഷണമായി നാട്ടിലൊക്കെ പറഞ്ഞു കേൾക്കാറുണ്ട്, അത് ശരിയാണോ?
തീർച്ചയായും ഈ രോഗലക്ഷണങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് കാലിന്റെ നീര്. എങ്കിൽ പോലും കാലിന്റെ നീരുള്ള എല്ലാവർക്കും കിഡ്നി രോഗം ഉണ്ടാവണമെന്നില്ല. ഉദാഹരണത്തിന്, നമ്മൾ ധാരാളം പ്രസവിച്ച സ്ത്രീകളാണ്, ചിലപ്പോൾ ഒന്ന് പ്രസവിച്ചാൽ തന്നെ അവർക്ക് വാരിക്കോസ് വെയിനുകൾ വരാം കാലിൽ, അത് വന്നിട്ട് കാലിന് നീര് വരാം. സ്ഥിരമായി നിന്ന് ജോലി ചെയ്യുന്നവർക്ക് കാലിന് നീര് വരാം. കൂടാതെ ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ, കരൾ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ, പിന്നെ കാലിന്റെ മുട്ടുവേദന, ഈ ഇതൊക്കെ ഓസ്റ്റിയോ ആർത്രൈറ്റിസ്, ഈ തേയ്മാനൊക്കെ വന്നിട്ടുള്ള രോഗങ്ങൾ, ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ കാലിന് നീര് വരാം. എങ്കിലും ഇതെന്താണെന്ന് കണ്ടുപിടിക്കാനുള്ള ടെസ്റ്റുകൾ, പ്രത്യേകിച്ച് ഹൃദയ സംബന്ധമായും കരൾ സംബന്ധമായും വൃക്ക സംബന്ധമായ രോഗമൊന്നുമില്ല എന്ന് ഉറപ്പുവരുത്തേണ്ടത് കാലിൽ സ്ഥിരമായിട്ട് നീരുള്ള ആൾക്കാർ ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പിന്നെ സാധാരണ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വൃക്ക സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ, വൃക്കയുടെ പ്രവർത്തനം വളരെ സാവധാനം നിലച്ചു പോകുന്നതാണെങ്കിൽ നമുക്ക് ഒരു ലക്ഷണവും അറിയില്ല. വൃക്കേട് പ്രവർത്തനം 90% നശിച്ചു കഴിഞ്ഞാൽ മാത്രമേ അറിയത്തുള്ളൂ. അപ്പോഴുണ്ടാകുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വിശപ്പ് നഷ്ടപ്പെടുക, എപ്പോഴും ഛർദ്ദിക്കാൻ തോന്നുക, ആ വെയിറ്റ് കുറഞ്ഞു പോവുക, നീര് വരിക, രക്തസമ്മർദ്ദം വല്ലാതെ കൂടുക, വിളർച്ച വളരെ അനുഭവപ്പെടുക, ഒന്നിനും ഒരു താല്പര്യമില്ലായ്മ അനുഭവപ്പെടുക, ചൊറിച്ചിൽ, അമിതമായ ചൊറിച്ചിലൊക്കെ ഉണ്ടാവുക, ഇതൊക്കെയാണ്. ഈ ലക്ഷണങ്ങളൊക്കെ മറ്റു പല അസുഖങ്ങൾക്കും വരാം എന്ന് വിചാരിച്ച് ഈ അസുഖമുള്ളവരൊക്കെ എല്ലാവർക്കും എനിക്ക് കിഡ്നിയാണ് എന്ന് വിചാരിച്ചിരിക്കരുത്. അങ് ങനെ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ പൂർണ്ണ ഉറപ്പോടുകൂടി അത് ഡയഗ്നോസ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ അത് കണ്ടുപിടിക്കണമെങ്കിൽ അവർക്ക് രക്ത പരിശോധനയും ആവശ്യമാണ്.
ഓക്കെ, ബ്ലഡ് ടെസ്റ്റിലൂടെ കിഡ്നി രോഗങ്ങൾ അറിയാൻ സാധിക്കുമെന്ന് ഡോക്ടർ പറഞ്ഞു. അതിപ്പോ എങ്ങനെയാണ് അറിയാൻ സാധിക്കുന്നത്? അതിൽ എന്താണ് ബ്ലഡിൽ കൂടുന്നതായിട്ട് കാണുന്നത് അല്ലെങ്കിൽ കുറയുന്നതായിട്ട് കാണുന്നത്?
ഓക്കെ, ഞാൻ പറഞ്ഞത് രക്തപരിശോധനയിൽ കൂടി കണ്ടുപിടിക്കാൻ പറ്റുന്നത് വൃക്ക രോഗങ്ങളിൽ അത് അമിതമായി മുന്നേറുമ്പോഴാണ്. വളരെ തുടക്കത്തിൽ തന്നെ കണ്ടുപിടിക്കേണ്ട ഒരു അസുഖമാണ് അല്ലെങ്കിൽ തടയേണ്ട ഒരു അസുഖമാണ് വൃക്ക രോഗം. അപ്പോ ഈ പറഞ്ഞ ലക്ഷണങ്ങളുള്ളവർ, പ്രത്യേകിച്ച് പ്രമേഹം, പിന്നെ രണ്ടാമത് രക്തസമ്മർദ്ദം അഥവാ ബ്ലഡ് പ്രഷർ, പിന്നെ മൂന്നാമത് ഹൃദയ സംബന്ധമായ രോഗങ്ങൾ ഉണ്ടായവർ, പിന്നെ നാലാമത് അമിതവണ്ണമുള്ളവർ, പിന്നെ അഞ്ചാമത് പുകവലിക്കാർ, ആറാമത് കുടുംബത്തിൽ വൃക്ക സംബന്ധമായ രോഗമുള്ളവർ, പിന്നെ ഏഴാമത് സ്ഥിരമായി മറ്റു പല അസുഖങ്ങൾക്കും സ്ഥിരമായി മരുന്ന് കഴിക്കുന്നവർ, ഇവരൊക്കെയും ആദ്യം മുതലേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ വർഷത്തിലും ഒരസുഖം ഇല്ലെങ്കിൽ പോലും മൂത്രം പരിശോധിച്ചാൽ തന്നെ അറിയാൻ പറ്റും വൃക്ക സംബന്ധമായ എന്തെങ്കിലും രോഗം വരുന്നുണ്ടോ എന്നുള്ളത്. അതിൽ നമ്മൾ ആൽബുമിൻ ക്രിയാറ്റിനിൻ റേഷ്യോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടെസ്റ്റാണ് മൂത്രത്തിൽ, പ്രത്യേകിച്ച് രാവിലത്തെ മൂത്രത്തിൽ പരിശോധിക്കേണ്ടത്. അത് വളരെ ചെറിയ രൂപത്തിൽ തന്നെ അത് മൂത്രത്തിൽ കൂടാൻ തുടങ്ങുമ്പോൾ തന്നെ നമുക്കറിയാം അത് അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ രണ്ടു തവണ അത് ചെക്ക് ചെയ്യണം. എന്നിട്ട് അത് അങ്ങനെ കൂടുന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഇത് വൃക്ക സംബന്ധമായ രോഗത്തിന്റെ ആരംഭ ലക്ഷണമാണെന്ന്. ഇതിന് മൈക്രോ ആൽബുമിനൂറിയ എന്നാണ് പറയുന്നത്. അപ്പോ രോഗലക്ഷണങ്ങൾ രോഗം വരുന്നതിനും എത്രയോ തുടക്കത്തിൽ തന്നെ ആരംഭത്തിൽ തന്നെ ചെയ്യേണ്ട ഒരു പരിശോധനയാണത്. അതുകൂടാതെ സൽവി ചോദിച്ചതുപോലെ രക്തത്തിൽ നമ്മൾ നോക്കുന്നത്, നമുക്കറിയാം കിഡ്നിയുടെ പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതില് രണ്ട് കിഡ്നി ഉണ്ട്. ഓരോ കിഡ്നിയിലും നമുക്ക് ഏകദേശം 1 മില്യൺ അഥവാ 10 ലക്ഷത്തോളം ചെറിയ അരിപ്പകൾ ഉണ്ടെന്നാണ്. അതിൽ കൂടി നമുക്ക് ഒരു ദിവസം 1500 ലിറ്റർ രക്തം അതിൽ കൂടി സഞ്ചരിക്കുന്നുണ്ട്. നമ്മുടെ ശരീരത്തിൽ 5 ലിറ്റർ രക്തമേ സാധാരണ ഒരു ആവറേജ് 4 മുതൽ 6 ലിറ്റർ വരെ ഉണ്ടാവും. ആ ഈ 1500 ലിറ്റർ നമ്മൾ 24 മണിക്കൂറിനുള്ളിൽ ഈ രണ്ട് കിഡ്നിയിൽ കൂടി പോകുമ്പോൾ 150 ലിറ്റർ അരിച്ചെടുത്ത ദ്രാവകം ഉണ്ടാവും. ആ ദ്രാവകത്തിൽ നിന്ന് പിന്നെ അത് കുറുക്കിയെടുത്ത് 1-2 ലിറ്റർ മൂത്രമാണ് നമ്മൾ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് തള്ളുന്നത്. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്കറിയാം ഈ രക്തത്തിലുള്ള ചില കെമിക്കലുകൾ നമുക്ക് ശരീരത്തിൽ കൂടി നഷ്ടപ്പെടുന്നു. അത് നമ്മൾ കിഡ്നിയിൽ കൂടി കെമിക്കൽസ്, വേസ്റ്റുകൾ ഇത് കളയുന്നുണ്ട്. അപ്പൊ ഇതിന്റെ പ്രവർത്തനം ഒരു 50% കുറഞ്ഞു എന്ന് വിചാരിക്കാം. ഈ 1500 ലിറ്ററിന് പകരം 750 ലിറ്റർ മാത്രമാണ് നമുക്ക് രക്തത്തിൽ കിഡ്നിയിൽ കൂടി അരിച്ചെടുക്കുന്നത്. കിഡ്നിയുടെ പ്രവർത്തനത്തിൽ 50% കുറവ് വന്നാൽ അങ്ങനെ ഉണ്ടാവുക. അപ്പൊ ഈ അരിച്ചെടുക്കുന്ന ഇത് 150 ലിറ്റർ എന്ന് പറഞ്ഞതിന് പകരം അത് വെറും 75 ലിറ്റർ മാത്രം അരിച്ചെടുത്ത ദ്രാവകം ഉണ്ടാവും. അതിൽ നിന്നും കിഡ്നിക്ക് വീണ്ടും 1-2 ലിറ്റർ മൂത്രം ഉത്പാദിപ്പിക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. കിഡ്നിയുടെ പ്രവർത്തനം 50% കുറഞ്ഞാൽ പോലും 75 ലിറ്റർ അരിച്ചെടുത്ത ദ്രാവകത്തിൽ നിന്നും കിഡ്നി 1-2 ലിറ്റർ മൂത്രം പുറത്തേക്ക് കളയാം. അപ്പൊ അത് നമ്മളെ സംബന്ധിച്ചോളം നമുക്കറിയാം നമ്മുടെ ശരീരത്തിൽ നമുക്ക് യാതൊരു ലക്ഷണങ്ങളും അനുഭവപ്പെടുന്നില്ല, 1-2 ലിറ്റർ മൂത്രം നന്നായി പോകുന്നുണ്ട് ഡോക്ടറെ എന്ന് പറയുന്ന രോഗികളായിരിക്കും. അവർക്ക് വേറെ യാതൊരു ലക്ഷണങ്ങളും ഉണ്ടാവില്ല. പക്ഷെ നമുക്കറിയാം അവരുടെ രക്തം പരിശോധിച്ചാൽ ക്രിയാറ്റിനിൻ, പിന്നെ യൂറിയ ഇതുപോലുള്ള കെമിക്കലുകൾ, ഇതൊക്കെ നമ്മുടെ ശരീരത്തിലുള്ള മസിലിൽ നിന്നും ആഹാരത്തിൽ നിന്നൊക്കെ ശരീരം പ്രവർത്തനം നടത്തിയിട്ടുണ്ടാവുന്ന കെമിക്കലുകളാണ്. ഇതൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് തലപൊക്കി തുടങ്ങും. അപ്പൊ ഇത് സ്ഥിരമായിട്ട് ചെയ്യുമ്പോൾ നമുക്കതൊരു ഫോളോ അപ്പ് പോലെ വർഷത്തിൽ ഒരിക്കൽ, വലിയ കുഴപ്പമൊന്നും ഇല്ലെങ്കിൽ 2 വർഷത്തിലൊരിക്കൽ ചെയ്താലും മതി. അതിങ്ങനെ അപ്പൊ നമുക്ക് ആ ഒരു ഫോളോ അപ്പിൽ അറിയാൻ പറ്റും ഇത് കൂടുന്നുണ്ടോ എന്ന്. അപ്പൊ അതിന്റെ തുടക്കത്തിലെ അതിന്റെ കാരണങ്ങളെ കുറിച്ച് പഠിക്കുകയും അതിനുള്ള ചികിത്സ ചെയ്യുകയും മൂത്രത്തിൽ പ്രോട്ടീനിന്റെ തുടക്കമുണ്ടെങ്കിൽ അത് തടയാനുള്ള മരുന്നുകൾ കൊടുക്കുകയും ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരളവിൽ ഇതൊക്കെ നിയന്ത്രിക്കാനും തടുത്തു നിർത്താനും പറ്റും എന്നുള്ളത് ഉറപ്പാണ്.
ഓക്കെ, ഇപ്പൊ ക്രിയാറ്റിൻ ലെവൽ കൂടുന്നത് ബ്ലഡിൽ നിന്നും അറിയാൻ സാധിക്കും. അത് ഒരു ലക്ഷണമാണെന്ന് ഡോക്ടർ പറഞ്ഞു. അപ്പോൾ ഈ ക്രിയാറ്റിൻ ലെവൽ കൂടാതിരിക്കാൻ എന്തെങ്കിലും കരുതലുകൾ എടുക്കേണ്ടതുണ്ടോ, ഫുഡിലോ മറ്റോ?
നമ്മുടെ കിഡ്നിയുടെ പ്രവർത്തനത്തെ കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞു, 50% കുറഞ്ഞാൽ നമുക്കൊന്നും അറിയത്തില്ല എന്ന്. കിഡ്നിയുടെ പ്രവർത്തനത്തിൽ ക്രിയാറ്റിനിന്റെ അളവ് കൂടുന്നതനുസരിച്ചിട്ട് നമ്മുടെ പ്രായത്തിന്റെയും നമ്മുടെ ലിംഗം, സ്ത്രീകളും പുരുഷന്മാരുടെയും ക്രിയാറ്റിന്റെ അളവൊക്കെ വ്യത്യാസമുണ്ട്. അപ്പോൾ ക്രിയാറ്റിന്റെ അളവ് വെച്ചിട്ട് നമുക്ക് ലോകത്ത് പല പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മുടെ കിഡ്നിയുടെ പ്രവർത്തനം എത്ര ശതമാനമുണ്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അത് ഒരു കാൽക്കുലേഷനാണ്. നമ്മൾ കിഡ്നിയുടെ രോഗത്തിനെ കുറിച്ച് പല സ്റ്റേജ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. 15% താഴെ ആയി കഴിഞ്ഞാൽ അവർക്ക് കിഡ്നിയുടെ പ്രവർത്തനം സി ക്രോണിക് കിഡ്നി ഡിസീസ് സ്റ്റേജ് 5 എന്ന് നമ്മൾ പറയും. 60% മുകളിലാണെങ്കിൽ സ്റ്റേജ് 2, 90% മുകളിലാണെങ്കിൽ സ്റ്റേജ് 1 എന്ന് പറയുന്നു. 15% താഴെയാണെങ്കിൽ 5th stage എന്ന് വെച്ചാൽ ലാസ്റ്റ് സ്റ്റേജിന്റെ തുടക്കമാണത്. 4th stage 15 മുതൽ 30% വരെ കിഡ്നി പ്രവർത്തനമുള്ളവർക്ക്. അപ്പൊ ഇവർക്കൊക്കെയും ഓരോ ഘട്ടത്തിലും അവരുടെ ആഹാര രീതി, കിഡ്നി അസുഖം കൂടാതിരിക്കാനുള്ള പ്രവർത്തനങ്ങൾ, ചികിത്സകൾ, ഇതൊക്കെ വ്യത്യസ്തമാണ്. അപ്പൊ കിഡ്നി രോഗമുള്ളവർ പല സ്റ്റേജിലുള്ള രോഗികൾ ഉണ്ടാവും. അപ്പൊ അവർക്ക് നമുക്ക് ഓരോരുത്തർക്കും കൊടുക്കേണ്ട ഉപദേശങ്ങൾ വ്യത്യസ്തമാണ്. അവരുടെ ആഹാര രീതിയിൽ ചില ആൾക്കാരോട് നമ്മൾ ഇറച്ചി കഴിക്കാൻ പറയും. പലപ്പോഴും നമ്മൾ പറയുന്നത് നിങ്ങൾ ഇറച്ചിയുടെ അളവ് കുറയ്ക്കണം എന്നാണ്, മനസ്സിലായില്ലേ? ചില ആൾക്കാരോട് നമ്മൾ പറയും നിങ്ങൾ ധാരാളം പഴവർഗ്ഗങ്ങൾ കഴിക്കണം എന്ന് പറയും. അഡ്വാൻസ് സ്റ്റേജിലുള്ള, അഥവാ ഞാൻ പറഞ്ഞില്ലേ കിഡ്നിയുടെ പ്രവർത്തനം 30% അല്ലെങ്കിൽ 15% താഴെയുള്ളവരാണെങ്കിൽ, 4, 5 stage അവരോട് ചിലപ്പോൾ നമ്മൾ പറയേണ്ടി വരും നിങ്ങൾ പഴവർഗ്ഗങ്ങളുടെ ഉപയോഗം കുറയ്ക്കണമെന്ന്. അപ്പോൾ ഒരു ഈ സ്റ്റേജ് അനുസരിച്ചാണ് നമ്മൾ ഇതിന്റെ ഉപദേശങ്ങൾ കൊടുക്കുന്നത്. പൊതുവിൽ ഈ അസുഖങ്ങൾ ഒരു സ്റ്റേജിലൊന്നും ഇല്ലാത്തവരാണെങ്കിൽ, 90% കൂടുതൽ കിഡ്നി പ്രവർത്തനം ഉള്ളവരാണെങ്കിൽ, അവരെ സംബന്ധിച്ചോളം ക്രിയാറ്റിൻ കൂടാതിരിക്കാൻ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാരണങ്ങൾ അവരുടെ ജീവിതശൈലി രോഗങ്ങളിലുള്ള അവരുടെ ടാർഗറ്റ് അച്ചീവ് ചെയ്തു എന്നുള്ള ഉറപ്പുവരുത്തലാണ്. ഈ ഫസ്റ്റ് സ്റ്റേജിലുള്ളവർക്ക് പ്രത്യേകിച്ച് അവരോട് നമ്മൾ പറയുന്നത് എല്ലാ വിഷയത്തിലും അല്പം ഒരു മോഡറേഷൻ ആവശ്യമാണ് എന്നുള്ളതാണ്. ഉദാഹരണത്തിന് അമിതമായി ഇറച്ചി കഴിക്കുക, അമിതമായി അന്നജം കഴിക്കുക, സാധാ ഗോതമ്പ് അരി ആഹാരങ്ങൾ, അമിതമായി ഓയിൽ കഴിക്കുക, ഇതൊക്കെ ഒഴിവാക്കി ഒരുതരം മെഡിറ്ററേനിയൻ ഡയറ്റ്, കൂടുതൽ വെജിറ്റബിൾസും ഫ്രൂട്ട്സും നട്ട്സ്, പിന്നെ അല്പമൊക്കെ നോൺ വെജിറ്റേറിയൻസ് ആണെങ്കിൽ മീൻ, കോഴി, മുട്ട ഒക്കെ കഴിക്കാം. വെജിറ്റേറിയൻസ് ആണെങ്കിൽ കൂടുതൽ പ്രോട്ടീൻ ഉള്ള ആഹാരങ്ങൾ, ദാല്, പരിപ്പുകൾ, കടല, ഇതിലൊക്കെ പ്രോട്ടീൻ ഉണ്ട്. അപ്പൊ അവര് അത് കൂടുതൽ കഴിക്കുക, അന്നജത്തിന്റെ അളവ് കുറക്കുക എന്നുള്ളതാണ് വളരെ നല്ല ഒരു ഒരു ഇത് അഡ്വൈസ്. സ്റ്റേജ് 4, 5 എത്തുമ്പോൾ നമ്മൾ ചിലപ്പോൾ അവരുടെ ആഹാര രീതിയും അവരുടെ രക്തത്തിലുള്ള പരിശോധനയിലുള്ള അളവുകൾ അനുസരിച്ചിട്ട് പ്രോട്ടീന്റെ അളവ് കുറക്കാനും കൂട്ടാനും പഴവർഗ്ഗങ്ങളുടെ അളവ് കൂട്ടാനും കുറക്കാനും ഒക്കെ പറയാറുണ്ട്. അതിന് എല്ലാവർക്കും ഉതകുന്ന രൂപത്തിലുള്ള ഒരു ഉപദേശം ഈ മിക്ക രോഗികൾക്ക് നമുക്ക് കൊടുക്കാൻ പറ്റില്ല. ഓരോരാൾക്കും പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള അഡ്വൈസ് കൊടുക്കാൻ പറ്റുള്ളൂ.
നമുക്ക് ജീവിക്കാൻ ഒരു കിഡ്നി മതി എന്നാണ് സാധാരണ പറഞ്ഞു കേൾക്കാറ്. അതുകൊണ്ടാണല്ലോ ഇപ്പൊ കിഡ്നി ദാനമായി നൽകുന്നു അല്ലെങ്കിൽ ആൾക്കാർ വിൽക്കാൻ ശ്രമിക്കുന്നതൊക്കെ. അപ്പൊ ഒരു കിഡ്നി മാത്രമേ നമുക്ക് ഉള്ളൂ എങ്കിൽ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലും അല്ലെങ്കിൽ വെള്ളം കുടിക്കുന്നതിലും ഒക്കെ എന്തെങ്കിലും റെസ്ട്രിക്ഷൻസ് ഇതിനകത്ത് വരുത്തേണ്ട ആവശ്യമുണ്ടോ, അതോ സാധാരണ രീതിയിൽ തന്നെ അതങ്ങ് വർക്ക് ചെയ്യുവാണോ ചെയ്യുന്നത്?
വളരെ പ്രസക്തമായ ഒരു നല്ലൊരു ചോദ്യമാണ് സന്ധി ഇപ്പൊ ചോദിച്ചത്. ഞാൻ നേരത്തെ പറഞ്ഞതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം, നമുക്ക് കിഡ്നിയുടെ പ്രവർത്തനം 10% ചുരുങ്ങിയാലായി നമുക്ക് പലപ്പോഴും നമുക്ക് കിഡ്നിയുടെ പ്രവർത്തനം നശിച്ചു എന്നുള്ളത് ശരീരത്തിന് തന്നെ ബോധ്യമാവുന്ന അവസ്ഥയിലേക്ക് എത്തത്തുള്ളൂ. അപ്പൊ അതിൽ നിന്നറിയാം നമുക്ക് ഒരു കിഡ്നി കൊടുത്ത ആൾക്കാരെ സംബന്ധിച്ച് അയാൾക്ക് 50% പ്രവർത്തനമേ ബാക്കി ഉണ്ടാവുള്ളൂ, അല്ലെ? 100% 2 kidney എങ്കിൽ ഒരു കിഡ്നി എടുത്തു കളഞ്ഞാൽ 50% കിഡ്നി ബാക്കിയുണ്ടാവും. ആ കിഡ്നി ചിലപ്പോൾ അത് ചെറുപ്പക്കാരാക്കുകയാണെങ്കിൽ അതൊന്ന് കുറച്ച് വലുതായി ഏകദേശം 90-80% പ്രവർത്തനത്തിലേക്ക് നമുക്ക് വളർച്ചയിലെത്താം. നമ്മൾ എക്സസൈസ് എടുത്ത് മസിലുകളൊക്കെ വലുതാവുന്നത് പോലെ ഈ കിഡ്നി ഒരു കിഡ്നി മാത്രമാകുമ്പോൾ, പെട്ടെന്നൊരു കിഡ്നി പോയി മറ്റൊരു കിഡ്നി മാത്രമാകുമ്പോൾ ആ കിഡ്നി തനിച്ച് കുറച്ച് വളർന്ന് കൂടുതൽ പ്രവർത്തന ശേഷി സ്വീകരിക്കാം. അപ്പോൾ നമ്മൾ ഇത്തരം വിഷയങ്ങളിൽ അഭിപ്രായം പറയുമ്പോൾ വളരെ സൂക്ഷിക്കേണ്ടതുണ്ട്. കാരണം ഒരു ജീവിക്കുന്ന ഒരു വ്യക്തി, അദ്ദേഹത്തിന്റെ ഒരു അവയവം മറ്റൊരു രോഗം അനുഭവിക്കുന്ന വ്യക്തിക്ക് ദാനം ചെയ്യുകയാണ്. അപ്പൊ അങ്ങനെ ഒരാൾ ചെയ്യുമ്പോ നമുക്ക് അയാളോട് പറയേണ്ടതുണ്ട്, അയാളോടാണ് നമുക്ക് ഡ്യൂട്ടി കൂടുതൽ, നിങ്ങൾ ഇങ്ങനെ കൊടുത്താൽ നിങ്ങൾക്ക് എന്താണ് റിസ്ക്. അപ്പൊ അതിലെനിക്ക് പറയാനുള്ളത് എന്ന് വെച്ചാൽ, നമ്മള് ഇത്തരം ദാനം ചെയ്ത വ്യക്തികളെ പാശ്ചാത്യ ലോകത്ത് പ്രത്യേകിച്ചും കുറെ കാലം പിന്തുടർന്ന് പഠനം നടത്തിയപ്പോൾ അവരെ സംബന്ധിച്ചോളം വളരെ ചെറിയ, വളരെ നേരിയ, നമുക്ക് കണക്കില് ശരിക്ക് പറയാൻ പറ്റാത്തതും പോലത്തെ അവസ്ഥയിലുള്ള നേരിയ ഒരു റിസ്ക് മാത്രമേ ഉള്ളൂ സാധാരണക്കാരെ സംബന്ധിച്ചോളം കമ്പയർ ചെയ്യുമ്പോൾ ഉണ്ടാവുന്നത്. അവർക്ക് കിഡ്നി ഫെയിൽ ആവാനുള്ള സാധ്യത, പിന്നെ അവർ സാധാരണ നമ്മളൊരു ഒരു ഡോണറെ തെരഞ്ഞെടുക്കുമ്പോൾ ആ ഡോണർക്ക് ഇതുപോലുള്ള ജീവിതശൈലി രോഗങ്ങളില്ല എന്ന് ഉറപ്പുവരുത്തിയിട്ടാണ് അത് ചെയ്യുന്നത്. അവരുടെ അവരുടെ കിഡ്നിയുടെ പ്രവർത്തനത്തിനും യാതൊരു കുഴപ്പവുമില്ല എന്ന് ഉറപ്പുവരുത്തി 100% കൂടുതൽ പ്രവർത്തനം ഉണ്ടെന്ന് മനസ്സിലാക്കിയാകുമ്പോൾ മാത്രമേ ഉള്ളൂ നമുക്ക് അവരുടെ ഒരു വൃക്ക നമ്മൾ ദാനമായി അവരുടെ നിന്ന് എടുക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഈ ഫിറ്റായിട്ടുള്ള മറ്റ് ജീവിതശൈലി രോഗങ്ങളും ഇല്ലാത്ത ഒരാളിൽ നിന്ന് ഒരു കിഡ്നി പോയാൽ അയാൾക്ക് മറ്റേ കിഡ്നി കൊണ്ട് ജീവിതകാലം മുഴുവൻ ഒരു ബുദ്ധിമുട്ടില്ലാതെ ജീവിക്കാവുന്നതേ ഉള്ളൂ.
ഓക്കെ, നമ്മൾ ചെറുപ്പം തുടങ്ങി കേൾക്കുന്ന ഒരു കാര്യമാണ് ധാരാളം വെള്ളം കുടിച്ചോണം, കുടിച്ചില്ലെങ്കിൽ അത് കിഡ്നിയെ ബാധിക്കുമെന്നൊക്കെ. അത് ശരിയായിട്ടുള്ള ഒരു കാര്യമാണ്? നമ്മൾ ഒത്തിരി ഓവറായിട്ട് വെള്ളം കുടിക്കുന്നത് കിഡ്നിക്ക് പ്രശ്നം ഉണ്ടാക്കുമോ അതോ കിഡ്നിക്ക് നല്ലതാണോ?
ഇന്റർനാഷണൽ സൊസൈറ്റി ഓഫ് നെഫ്രോളജി ആണോ അല്ല അമേരിക്കൻ സൊസൈറ്റി ഓഫ് നെഫ്രോളജി ആണോ എന്നറിയില്ല, അവർ കഴിഞ്ഞ വർഷം അവരുടെ ഒരു പ്രൊമോഷണൽ മെസ്സേജ് ആയിട്ട് എടുത്തത് വെള്ളം കുടിക്കൂ കിഡ്നിയെ സഹായിക്കൂ എന്നുള്ള രൂപത്തിലുള്ള ഒരു മോട്ടോ ആയിരുന്നു. ഓരോ നാട്ടിലും ഓരോ പ്രശ്നങ്ങളാണ്. വെള്ളമില്ലാത്ത നാട്ടിൽ വെള്ളം കുടിക്കാതെ കിഡ്നിക്ക് നിർജ്ജലീകരണം വന്നുള്ള അസുഖങ്ങളാണ് പതിവ്. വെള്ളം ധാരാളമായി കിട്ടുന്ന നാടുകളിൽ അവർക്ക് ഉള്ള അസുഖങ്ങൾ വേറെയാണ്. എങ്കിൽ പോലും നമുക്ക് ഒരു നോർമൽ ആയിട്ട് ഒരാളുടെ ശരീരത്തിലുള്ള വേസ്റ്റുകൾ, ഒരു ദിവസം വരുന്ന 24 മണിക്കൂറുള്ള വേസ്റ്റ്, അത് കിഡ്നിയിൽ കൂടി കളയേണ്ട വേസ്റ്റുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വെള്ളത്തിൽ കൂടി ലയിച്ചിട്ട് പോണല്ലോ, കൊഴുപ്പില്ലല്ലോ, കൊഴുപ്പിന് കിഡ്നിക്ക് നശിപ്പിക്കാൻ പറ്റില്ല. കൊഴുപ്പിനെ കൺട്രോൾ ചെയ്യുന്നത് ലിവറാണ്. കിഡ്നിയിൽ കൂടി പോകുന്നത് എന്ന് വെച്ചാൽ വെള്ളത്തിൽ ലയിക്കുന്ന വേസ്റ്റുകളാണ്. ആ വേസ്റ്റുകൾ ഒരു ദിവസത്തെ മൊത്തം വേസ്റ്റ് കളയാൻ മിനിമം ഒരു 600 ml എങ്കിലും മൂത്രം നമ്മൾ പാസ് ചെയ്തിരിക്കണം. പിന്നെ നമ്മുടെ പിന്നെ മൂത്രത്തിൽ കൂടെ അല്ലാതെയും ശരീരത്തിൽ നിന്ന് ജലാംശം നഷ്ടപ്പെടുന്നുണ്ട്. അത് നമ്മുടെ വിയർപ്പ്, നമ്മുടെ സംസാരത്തിൽ നിന്നും, നമ്മുടെ ചുമ, അല്ലെങ്കിൽ നമ്മുടെ മല വിസർജനത്തിൽ നിന്നൊക്കെ നമുക്ക് ജലം അംശം നഷ്ടപ്പെടുന്നത്. അത് ഏകദേശം ഒരു 400 ml 800 ml ഇടയിൽ വരും. അപ്പൊ ഒരു മിനിമം ഒരാള് 1.5 ലിറ്റർ ജലപാനം നടത്തേണ്ടതുണ്ട്. കാരണം അതാണെങ്കിലേ നമുക്ക് മാച്ച് ചെയ്ത് പോകത്തുള്ളൂ. ഇത് നമുക്ക് കാലാവസ്ഥ അനുസരിച്ചിട്ട് മാറ്റം വരുത്തേണ്ടതാണ്. ഇപ്പൊ അമിതമായ തണുപ്പ് ഉള്ള നാട് ഒരവസ്ഥയിലാണ്. ഇപ്പൊ മെൽബണിൽ ഭയങ്കര തണുപ്പുള്ള ഒരു നാടാണ്. അവിടെ വിന്ററില് നമ്മൾ ഇത്രയധികം വെള്ളം കുടിക്കേണ്ട ആവശ്യമില്ല, കാരണം അത് കുടിച്ചു കഴിഞ്ഞാൽ മുഴുവൻ മൂത്രമായിട്ട് പോകത്തുള്ളൂ, നമ്മൾ വേർക്കുന്നില്ല, അങ്ങനെയൊന്നും നിർജ്ജലീകരണം സംഭവിക്കുന്നില്ല. നേരെ മറിച്ച് പുറത്ത് ജോലി ചെയ്യുന്ന അമിതമായി വേർക്കുന്ന തൊഴിലാളികൾ അല്ലെങ്കിൽ കായിക അഭ്യാസികൾ, അവർ വേർത്ത് വേർത്ത് കുറെ നഷ്ടപ്പെടും. അവർ അതിനനുസരിച്ചിട്ട് വെള്ളം കുടിക്കണം. അങ്ങനെയൊക്കെ വേർക്കുന്നവരാണെങ്കിൽ അവർക്ക് വെറും വെള്ളം മാത്രം കുടിച്ചാൽ പോരാ, ഇലക്ട്രോലൈറ്റ്സ് കിട്ടുന്ന രൂപത്തിലായിരിക്കണം. അപ്പൊ വെള്ളത്തിന്റെ രൂപത്തിൽ സാധാരണ ഒരു നോർമൽ ജീവിതം ജീവിക്കുന്ന ആളാണെങ്കിൽ അയാളുടെ മൂത്രം ക്ലിയറായി പോകുന്ന കണക്കിന് വെള്ളം കുടിക്കണം എന്നാണ് നമ്മൾ പറയുന്നത്. ഇത് ചിലപ്പോ അമിതമായ നീര് വന്ന് ഹൃദയ സംബന്ധമായ രോഗമുള്ളവരാണ്, അല്ലെങ്കിൽ ഓൾറെഡി അവരുടെ വൃക്കയുടെ പ്രവർത്തനം തകരാറിലായി, വെള്ളം ശരിക്ക് ശരീരത്തിൽ നിന്ന് കളയുന്നില്ല എങ്കിൽ അവരോട് ചിലപ്പോൾ നമ്മൾ റെസ്ട്രിക്ട് ചെയ്യാൻ പറയും. ഇപ്പോൾ ഹൃദയ സംബന്ധമായ രോഗമുള്ളവർ ചിലരോട് നമുക്ക് ശ്വാസംമുട്ടലൊക്കെ വരുന്നതാണെങ്കിൽ അവരോട് പറയും ചിലപ്പോൾ നിങ്ങൾ 1 ലിറ്ററിൽ കൂടുതൽ വെള്ളം കുടിക്കരുത്, അത് ശരീരത്തിൽ താങ്ങാൻ പറ്റില്ല, അത് ശ്വാസകോശത്തിലേക്ക് നീങ്ങി ശ്വാസംമുട്ടൽ വരാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ 1.5 ലിറ്റർ കൂടുതൽ കുടിക്കുമെന്ന് പറയും. ഇതൊന്നും ഇല്ലാത്തവരാണെങ്കിൽ നമ്മൾ 1.5-2 ലിറ്റർ. പിന്നെ വൃക്ക സംബന്ധമായ കല്ല്, സ്റ്റോൺ എന്ന് പറയുന്നത് കിഡ്നി സ്റ്റോൺ, അവർക്ക് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരാണ്. നമ്മൾ ഉപ്പ് വെള്ളം കുറയുമ്പോൾ ഉപ്പ് കല്ല് കാണുകയും അതിൽ കൂടുതൽ വെള്ളം ഒഴിക്കുമ്പോൾ ഉപ്പ് ലയിച്ചു പോവുകയും ചെയ്യുന്നത് പോലെ കാണാവുന്നതാണ് ആ വിഷയം. അവർക്ക് കാഠിനമായ മൂത്രമല്ല, വളരെ ഡൈല്യൂട്ടഡ് ആയിട്ടുള്ള മൂത്രമാണ് പോകേണ്ടത്. അപ്പൊ അവർക്ക് ധാരാളം ക്ലിയർ ആയിട്ടുള്ള യൂറിൻ പോകുന്നതിന് വേണ്ടി അവർ ചിലപ്പോൾ 2-3 ലിറ്റർ മിനിമം വെള്ളം കുടിക്കുക ആവശ്യമുണ്ട്. അവര് 600 ലിറ്റർ മൂത്രം ഉൽപ്പാദിപ്പിക്കുന്ന ടാർഗറ്റിലല്ല അവർ വരേണ്ടത്. അവര് 2 ലിറ്റർ എങ്കിലും മൂത്രം ഉൽപ്പാദിപ്പിക്കുന്ന അളവിന് വെള്ളം കുടിക്കണം. ഒരു സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ മൂത്രം പോകുമ്പോൾ അത് ക്ലിയർ ആയിട്ട് പോകണം, അത് കഠിനമായ മഞ്ഞയായി പോകാൻ പാടില്ല. അത് അങ്ങനെയാകുമ്പോൾ അതിൽ ഉപ്പ്, മൂത്രത്തിലുള്ള ഉപ്പുകളൊക്കെ കല്ലിച്ച് സ്റ്റോൺ ഒക്കെ ആയിട്ട് വരാനുള്ള സാധ്യതയുണ്ട്.
ഓക്കെ, കിഡ്നി എന്തൊക്കെ തരം രോഗങ്ങളുണ്ടെന്ന് പറഞ്ഞു, അതിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു. അപ്പോ സ്വാഭാവികമായിട്ടും തോന്നാവുന്ന ഒരു സംശയമാണ്, എങ്ങനെയൊക്കെയാണ് കിഡ്നി രോഗങ്ങളെ ട്രീറ്റ് ചെയ്യുന്നത്?
നമ്മൾ സാധാരണ കിഡ്നി രോഗങ്ങളുടെ സ്റ്റേജ് അനുസരിച്ചിട്ടാണ് ചികിത്സിക്കുന്നത്. ഇതില് കിഡ്നിയുടെ പ്രവർത്തനം നശിക്കാതെ തന്നെ വരുന്ന രോഗങ്ങളുണ്ട്. ഓട്ടോ ഇമ്മ്യൂൺ അസുഖങ്ങളൊക്കെ വന്നു കഴിഞ്ഞിട്ട് അത് പ്രവർത്തനം നശിക്കുന്നതിന് മുമ്പ് അത് തടയാനുള്ള മരുന്നുകൾ കൊടുക്കാറുണ്ട്. പിന്നെ പ്രമേഹം, രക്തസമ്മർദ്ദം, കൊളസ്ട്രോൾ, പുകവലി, ഭാരം, നമ്മുടെ വണ്ണം, ഇതിനെയൊക്കെ ചികിത്സിക്കാന്നുള്ളത് കിഡ്നി രോഗങ്ങളെ ചികിത്സിക്കുന്നത് പോലെ തന്നെയാണ്. അത് കറക്റ്റായിട്ട് ടാർഗറ്റ് അച്ചീവ് ചെയ്യാന്നുള്ളത് നമ്മുടെ കടമയാണ്. പിന്നെ കിഡ്നി ഒരു സ്റ്റേജ്, 2nd സ്റ്റേജ് അല്ലെങ്കിൽ 3rd സ്റ്റേജിലുള്ള കിഡ്നി രോഗമുള്ളവരാണെങ്കിൽ അവർക്ക് 3-4 മാസം കൂടുമ്പോൾ രക്തപരിശോധനയും അതിലുള്ള പലതരം ഉപ്പുകളുടെയും ഹീമോഗ്ലോബിൻ അതിന്റെയൊക്കെ ടെസ്റ്റുകളൊക്കെ നടത്തി, പിന്നെ എല്ലിനെ ബാധിക്കുന്ന ഹോർമോണുകളുണ്ട് അതൊക്കെ പരിശോധന നടത്തി, അതൊക്കെ കറക്റ്റായി അതിന്റെ അളവുകളൊക്കെ മാറ്റങ്ങൾ ഇതൊക്കെ വരുത്തി ഒരു വൃക്കാരോഗം ചെയ്യുകയാണെങ്കിൽ അതിങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തിട്ട് കുറെ കാലം കൊണ്ടുപോകാൻ പറ്റും. എന്ത് തന്നെ നമ്മൾ ചെയ്താലും നോർമലായി പ്രായം കൂടുമ്പോൾ നമ്മളൊക്കെ മരിച്ചുപോകും. സാധാരണയായി നമ്മുടെ കാഴ്ച 40 വയസ്സാകുമ്പോഴേക്കും നമ്മുടെ കാഴ്ചയുടെ ദൂരം കൂടിക്കൂടി വരും. അതേപോലെ കിഡ്നിക്കും ഒരു നോർമലായിട്ടുള്ള ഒരു അട്രീഷൻ അഥവാ അപജയം സംഭവിക്കുന്നുണ്ട്, ഡീജനറേഷൻ. അത് 40-50 വയസ്സാകുമ്പോഴേക്കും ഓരോ വർഷത്തിലും 1-2% പ്രവർത്തനം നമ്മളെ കിഡ്നി നോർമലായിട്ട് പോകും. അപ്പോൾ 80-90 വയസ്സുള്ള ആളുടെ കിഡ്നിയുടെ പ്രവർത്തനം 40% ഉള്ളൂ എന്ന് പറഞ്ഞാൽ നമ്മൾ ബേജാറാവേണ്ട കാര്യമില്ല. അവർക്ക് പ്രഷർ, ഷുഗർ പോലുള്ള അസുഖങ്ങളില്ല, അവരുടെ യൂറിനിൽ പ്രോട്ടീൻ ഇല്ല, രക്തമില്ല, വേറെ അസുഖങ്ങളൊന്നുമില്ല, അവരുടെ ഹീമോഗ്ലോബിൻ നോർമലാണ്, അവർക്ക് മറ്റ് ഇപ്പൊ പൊട്ടാസ്യം അല്ലെങ്കിൽ മറ്റ് ലവണങ്ങളൊന്നും ധാതുക്കളൊന്നും രക്തത്തിൽ കൂടുതലില്ല എങ്കിൽ അവരെ നമ്മളൊരു ജസ്റ്റ് നോർമൽ ഏജിങ് ആയിട്ട് എടുത്താൽ മതി. ഒരു വയസ്സായതാണ്, 40% കിഡ്നി പ്രവർത്തനം ഉണ്ടെങ്കിൽ അത് നോർമലാണ്. മനസ്സിലായില്ലേ? നേരെ മറിച്ച് ഇത് 50 വയസ്സുള്ള ആൾക്കാണ് 40% പ്രവർത്തനം ഉള്ളൂ എങ്കിൽ അത് അബ്നോർമലാണ്. 10% താഴെ പ്രവർത്തനം വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവർക്ക് ലക്ഷണങ്ങൾ കൂടി അതിന്റെ കൂടെ ഉണ്ടെങ്കിൽ പിന്നെ ആകെ 3 കാര്യങ്ങളെ അല്ലെങ്കിൽ 4 കാര്യങ്ങളെ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതിലൊന്ന് ഏറ്റവും നല്ല ചികിത്സ ട്രാൻസ്പ്ലാന്റ് ആണ്. ട്രാൻസ്പ്ലാന്റിൽ സ്വന്തം ബന്ധത്തിലുള്ള സഹോദരങ്ങൾ അല്ലെങ്കിൽ മാതാപിതാക്കൾ അവരിൽ നിന്നുള്ള അല്ലെങ്കിൽ മക്കൾ അവരിൽ നിന്ന് സ്വീകരിക്കുന്ന ട്രാൻസ്പ്ലാന്റ് ആണ് ഏറ്റവും നന്നായി പ്രവർത്തിക്കുക, ഏറ്റവും നല്ല റിസൾട്ട് കിട്ടുന്നതാണ്. കാരണം അവർക്ക് കോമൺ ആയിട്ടുള്ള ആന്റിജനുകൾ ഉണ്ടാവും. ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് ഇതായാലും കുഴപ്പമില്ല, ബന്ധുക്കൾ, പരിചയക്കാർ, സുഹൃത്തുക്കളുടെ അടുത്തൊക്കെ എടുക്കാറുണ്ട്, അതിലും പ്രശ്നമില്ല. ഓസ്ട്രേലിയയിൽ കിഡ്നി വാങ്ങുക വെക്കുക എന്നുള്ളത് ഒരു വൻ തെറ്റാണ്. ഇന്ത്യയിലും അത് തെറ്റ് തന്നെയാണ്, അത് നമ്മൾ തെളിച്ചു പറയേണ്ടിയിരിക്കുന്നു. നേരെ മറിച്ച് ഒരു മാനുഷികമായിട്ടുള്ള മൂല്യം വെച്ചുകൊണ്ട് ദാനം നടത്തുന്നതാണെങ്കിൽ അത് തീർച്ചയായും പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതാണ്. അപ്പൊ അവരെ സംബന്ധിച്ചും ഈ ട്രാൻസ്പ്ലാന്റ് ചെയ്യും. ഈ ട്രാൻസ്പ്ലാന്റിന് 2 തരമുണ്ട്. ഒന്ന് ജീവിച്ചിരിക്കുന്നവർ ദാനം ചെയ്യുന്നത്, മറ്റൊന്ന് വേറെ ഒരു അസുഖവുമില്ല, എന്തെങ്കിലും അപകട മരണം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അവിചാരിതമായിട്ടുള്ള അസുഖം വന്ന ഒരാൾ മരിക്കുമ്പോൾ അയാള് ICU വച്ചാണ് മരിക്കുന്നതെങ്കിൽ അവർക്ക് ബ്രെയിൻ ഡെത്ത് സംഭവിച്ചു അല്ലെങ്കിൽ അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ലൈഫ് സപ്പോർട്ട് ഊരുന്നതിന് മുമ്പ് തീർച്ചയായും ഈ ആധുനിക കാലഘട്ടത്തിൽ അവിടെയുള്ള ഡോക്ടർമാർ അവരുടെ ബന്ധുക്കളുമായിട്ട് സംസാരിക്കേണ്ട ഒരു വിഷയമാണ് അവയവദാനം. പിന്നെ ഉള്ളത് ഡയാലിസിസ് ആണ്. അത് 2 തരം ഡയാലിസിസ് ഉണ്ട്. രക്തം ശുദ്ധീകരിക്കുന്ന മെഷീൻ വഴി ചെയ്യുന്നത് ആഴ്ചയിൽ 3 ദിവസം കേന്ദ്രങ്ങളിൽ പോയി ചെയ്യാം. ഇവിടെ ഓസ്ട്രേലിയയിലാണെങ്കിൽ സ്വന്തം തന്നെ ചെയ്യാൻ പറ്റുന്ന സൗകര്യങ്ങളുണ്ട്. പിന്നെ മറ്റൊന്ന് പെരിറ്റോണിയൽ ഡയാലിസിസ്, അഥവാ വയറിൽ ഒരു ട്യൂബ് കുത്തി ഇറക്കിയിട്ട് അതിൽ കൂടി ദ്രാവകങ്ങൾ കയറ്റി ഇറക്കിയും ആ ദ്രാവകം രക്തത്തിൽ കൂടിയുള്ള വിഷവസ്തുക്കളെ വലിച്ചെടുക്കുകയും രക്തത്തിന് ആവശ്യമുള്ള നല്ല വസ്തുക്കളെ കൊടുക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ്. അതിൽ രക്തം പുറത്തേക്ക് വരുന്നില്ല. രക്ത ഡയാലിസിസ് ശരിക്കും ട്യൂബിൽ കൂടി രക്തം പോകുന്നത് കാണാം. ഇത് നമുക്ക് സ്വന്തം വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന ഡയാലിസിസ് ആണ് പെരിറ്റോണിയൽ ഡയാലിസിസ്, പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ. പിന്നെ 4th ഒരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ട് ഡയാലിസിസും ട്രാൻസ്പ്ലാന്റും കൂടാതെ പ്രത്യേകിച്ച് പ്രായമായ രോഗികളാണെങ്കിൽ അവർക്ക് ഇതൊന്നും ഇല്ലാതെ മരുന്നുകൾ കൊണ്ട് തന്നെ നമുക്ക് ഒരുവിധം കിഡ്നിയുടെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അവര് മരുന്നുകൾ തന്നെ കുറെ കാലം ഒന്നോ രണ്ടോ മൂന്നോ നാലോ വർഷം വരെ മുന്നോട്ട് പോവാം. പ്രത്യേകിച്ച് അവർ നല്ല ആക്റ്റീവ് ആയിട്ടുള്ള ആളാണെങ്കിൽ അവർക്ക് ഡയാലിസിസ് ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് ഒരുവിധം മരുന്നൊക്കെ കൊടുത്ത് ചികിത്സിക്കാൻ പറ്റും. അതിന് ഇവിടെ നമ്മൾ ഏറ്റവും ഉപയോഗപ്പെടുന്നത് പാലിയേറ്റീവ് കെയർ ഒരു രീതിയാണ്. അത് നമ്മളെ വൃക്കരോഗ വിദഗ്ധന്മാരും പാലിയേറ്റീവ് ടീമും ഒന്നിച്ച് ചെയ്യുന്ന ഒരു രീതിയാണ്. അത് പ്രത്യേകിച്ച് പ്രായമായ രോഗികളിൽ ഏറ്റവും നന്നാവുക ചിലപ്പോൾ അതായിരിക്കും. അവർക്ക് ഡയാലിസിസ് കൊടുത്താൽ അവർ ചിലപ്പോൾ അത് നന്നായിട്ട് സ്വീകരിക്കണമെന്നില്ല, അവർക്ക് ശരീരത്തിന് നല്ല ഗുണം കിട്ടണമെന്നില്ല.
ഓക്കെ, അപ്പോൾ വൃക്ക സംബന്ധമായ രോഗങ്ങളെ കുറിച്ച് ഇത്രയും നേരം എസ് ബി എസ് മലയാളത്തിന്റെ ശ്രോതാക്കളോട് ഇത്രയും വിവരങ്ങൾ പങ്കുവച്ചതിന് വളരെയധികം നന്ദി, ഡോക്ടർ അഹമ്മദ് കൈദാൽ ഷഹീർ.
വളരെയധികം നന്ദി സെൽവി, എനിക്ക് ഈ അവസരം തന്നതിലും ഇത് ശ്രവിക്കുന്ന ശ്രോതാക്കൾക്കും ഇത് ഉപകാരപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.
എസ് ബി എസ് മലയാളം പരിപാടികൾ നിങ്ങൾക്കിഷ്ടമായോ എങ്കിൽ ഫേസ്ബുക്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത്.